السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدًا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان الآية سهودر انجليه سهودر ايمان الله سبحانه وتعالى اليه مسجد قليل ومن الله هو الدين بدي كان وندي انا نعم بدور بشوري كله نعم بدي يرتوم ഈ പരിശ്രമവും ഈ യാത്രയുമെല്ലാം നാളെ പ്രലോകത്ത് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സമയത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകുകയും ഈ പുസ്തകം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നാളെ പ്രലോകത്ത് നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങൾ ഒന്നായി ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. الشيخ الألباني رحمه الله تعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിശദീകരിച്ചുകൊണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പുസ്തകം അസ്ലു സിഫത്തി സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അത്തക്ബീർ ഇലാ തസ്ലീമി കഅന്നക തറാഹ എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. അത് കുറച്ച് വലിയ പുസ്തകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം തക്ബീർ മുതൽ സലാം കൂട്ടുന്നത് വരെ കഅന്നക തറാഹ നീ കാണുന്നത് പോലെ, അത് കുറച്ചധികം വലിയ പുസ്തകമാണ്. വിശദീകരണങ്ങളും ഹദീസിന്റെ ചർച്ചകളും ധാരാളം അതിൽ വന്നിട്ടുണ്ട്. ആ പുസ്തകം ചെറിയ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് ഏറെക്കുറെ സാധാരണക്കാർക്കും മതവിദ്യാർത്ഥികൾക്കും ഉപയോഗപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം അതൊന്ന് ചുരുക്കിയിട്ടുണ്ട്. പൊതുവെ സിഫത്തു സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെട്ട പുസ്തകം അതാണ്. നമ്മുടെ നാട്ടിൽ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായ ആളുകൾക്കിടയിൽ പ്രചരിച്ച, ആളുകൾ ഉപയോഗിച്ച പുസ്തകമാണ്. ആ പുസ്തകം വീണ്ടും അദ്ദേഹം ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. തൽഖീസു സിഫത്തി സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ സാധാരണക്കാരന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് നിസ്കരിക്കാൻ സഹായിക്കുന്ന എളുപ്പത്തിൽ ഹദീസുകളുടെ ചർച്ചകളോ മറ്റുമൊന്നും ഇല്ലാതെ നിസ്കാരം എങ്ങനെയാണ് എന്ന് വായിച്ചു പോകാൻ കഴിയുന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന ചെറിയ പുസ്തകമാണ്. അത് നമ്മുടെ കയ്യിലുള്ള പുസ്തകം അത്. ഈ പുസ്തകത്തിൽ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം അതാണ് ഇതിൽ പറയുന്നത്. അത് ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ, പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹു തആല എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസിന് പുസ്തകമുണ്ട്, മറ്റു പലർക്കും പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകം ഇന്ന് വായിച്ചു തീർക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്താൽ. പുസ്തകത്തിലെ ഓരോ വരികളും വാക്ക് വാക്ക് അർത്ഥം വച്ച് വിശദീകരിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഹോദരൻ അയാസ് ഇത് വായിക്കും, ആ വായിച്ച ഭാഗത്തിൽ എന്താണ് ഷെയ്ഖ് പറഞ്ഞത് എന്ന് മലയാളത്തിൽ വിശദീകരിക്കാം. അതല്ലാതെ ഓരോ വാക്കും പെറുക്കിയെടുത്ത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയാൻ തുടങ്ങിയാൽ പുസ്തകം തീരില്ല. അപ്പൊ ആരെങ്കിലും പുസ്തകത്തിലെ വാക്കുകളുടെ അർത്ഥം അത്ര കൃത്യമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ്, നിങ്ങൾക്കത് വെച്ച് നോക്കാവുന്നതാണ്. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളിലൊന്ന്, നിസ്കാരത്തിൽ ഓരോ കാര്യവും നമ്പറിട്ട്, ഇന്ന നമ്പർ ഇങ്ങനെ നമ്പറിട്ട് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥം കിട്ടണമെങ്കിൽ പ്രയാസമുണ്ടാവില്ല. ഈ നമ്പറിൽ ഇതിന്റെ വിവർത്തനം പോയി നോക്കിയാൽ എന്താണ് പറഞ്ഞത് എന്ന കാര്യം മനസ്സിലാകും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാരൻ നിസ്കാരം അതിൽ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി നൽകാൻ മാത്രമാണ് ഇൻഷാഅല്ലാഹ്. അപ്പൊ നമ്മൾ ഈ പുസ്തകം അതിന്റെ വായന ബിസ്മില്ല നമുക്ക് ആരംഭിക്കാം.
وعلى آله وصحبه أجمعين أما بعد. قال المؤلف رحمه الله في ذلك من التأخير صلى الله عليه وسلم صلى الله عليه وسلم من التفكير والتسليم كأن تدارك تقديم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اما بعد.
തഖ്ദീം എന്ന് പറഞ്ഞാൽ ആമുഖം എന്നാണ്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ചില മസ്അലകൾ മാത്രമാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം അതിന്റെ തുടക്കം ഇവിടെ നിന്നല്ല. തഖ്ദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പുസ്തകത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് ഖുർആനിന്റെ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കത്തുകളിൽ ഉപയോഗിച്ച രീതിയാണ്. പിന്നീട് അദ്ദേഹം ഇന്നൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന ഖുത്ബത്തുൽ ഹാജ, സാധാരണ നമ്മുടെ ഖുത്ബകളിൽ അതിന്റെ തുടക്കത്തിൽ കേൾക്കാറുള്ള പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ദിക്റാണ് ഇത്. ഖുത്ബത്തുൽ ഹാജ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ സഹാബികൾ ഇത് പറയാറുണ്ടായിരുന്നു. നിസ്കാര നിക്കാഹിന്റെ സന്ദർഭങ്ങളിൽ അതുപോലെ ഖുത്ബയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറയാറുണ്ടായിരുന്നു. ആ ഖുത്ബത്തുൽ ഹാജയിൽ കാര്യമായി ഉള്ളത് ഒന്ന് ഹംദൻ, അല്ലാഹുവിനുള്ള സ്തുതി. അതുപോലെ തന്നെ ഇസ്തിആന, വനസ്തഈനുഹു, അല്ലാഹുവിനോടുള്ള സഹായതേട്ടം. വനസ്തഗ്ഫിറുഹു ഇസ്തിഗ്ഫാർ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാപങ്ങൾ പുറത്തു തരാൻ ഉള്ള തേട്ടം. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. നമ്മുടെ നഫ്സിന്റെ ശർവകളിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലെ തിന്മകൾ, ആ തിന്മകൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക. ഇസ്തിആദ, ഇസ്തിആന, ഇസ്തിഗ്ഫാർ, ഇസ്തിആദ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നടത്തേണ്ട ഇബാദത്തുകളാണ്. من يهده الله فلا مضل له ومن يضلل فلا هادي له. ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അവനെ വഴികേടിലാക്കാൻ ആരുമില്ല. ആർക്കെങ്കിലും അള്ളാഹു വഴികേട് നൽകിയാൽ അവനെ ഹിദായത്തിലാക്കാനും ആരുമില്ല. ഇത് ഹിദായത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ നിസ്കാരങ്ങളിൽ അതുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പിന്നീട് ഷഹാദത്ത് കലിമയാണ് അതിലുള്ളത്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ഇത് എല്ലാ മുസ്ലിമും കാണാതെ പഠിക്കേണ്ടതാണ്. കാരണം അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ദിക്റുകളിൽ ഒന്നാണ് ഇത്. ഈ ദിക്റ് കേട്ടിട്ട് ഒരു മനുഷ്യൻ മുസ്ലിമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു ആൾ പറഞ്ഞു, മുഹമ്മദ് നിനക്ക് ഭ്രാന്താണ് എന്നാണ് ആളുകൾ പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിനക്ക് മന്ത്രിച്ചു നൽകാം, ഭ്രാന്താണെങ്കിൽ അത് മാറട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചൊന്നും പറയാതെ ഇത് പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈൻ. അയാൾ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കണം, ഒന്നുകൂടി കേൾക്കണം. അതുകൊണ്ട് അയാൾ അത് കേട്ടു. അയാൾ പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു മന്ത്രവാദിയുടെ ഭ്രാന്തന്റെ വാക്കല്ല, ഞാൻ മുസ്ലിമായി. അങ്ങനെ ഒരാൾ മുസ്ലിമായിട്ടുണ്ട്. മാത്രമല്ല ഈ ദിക്കർ അനേകം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്കറാണ്. വരുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുന്ന മസ്ജിദാണ്. അതുകൊണ്ട് തഹിയ നമസ്കരിക്കും. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു. അമ്മാ ബഅദ് എന്ന വാക്ക് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്.
فقد اقترح علي اكثر من اهل الصديق ان اقوم بتلقين كتابي في فضل صلاه النبي صلى الله عليه وسلم من التكبير الى التسليم فانك تراها واختشاره وتقليل عبارته الى عامه الناس ولما رايته اقتراحا مباركا وكان موافقا لما كان يكون في نفسه من زمن بعيد شجعني ذلك على ان اقتطع له قليلا من وقتي لانه في كثير من الاعمال الدنيويه فبالغ الى تحقيق ما اقترحه حسب رغبتي وجهدي سائلا المولى سبحانه وتعالى ان يجعله خالصا لوجهه وينفع به اخواني المسلمين.
ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ പുസ്തകം രചിക്കാനുള്ള കാരണമാണ് ഈ രണ്ട് പാരഗ്രാഫുകളിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന എന്റെ പുസ്തകം അതൊന്ന് ചുരുക്കി സാധാരണ ആളുകൾക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ഒരു ചുരുങ്ങിയ പുസ്തകമായി പുറത്തിറക്കണമെന്ന് ധാരാളം ഇഖ്വാനുകൾ, സദീഖുകൾ, കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടു. ഈ ഒരു കാര്യം എന്റെ മനസ്സിൽ കാലങ്ങളായി കിടന്ന കാര്യമാണ്. ഈ പുസ്തകം ഒന്ന് ചുരുക്കി ആളുകൾക്ക് മനസ്സിലാകാവുന്ന, സാധാരണക്കാർക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിൽ പുറത്തിറക്കണമെന്നത് എന്റെ മനസ്സിലും കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ആവശ്യം അത് ഒരു നല്ല ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ചു സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പുസ്തകം അങ്ങനെയാണ് ഞാൻ പുറത്തിറക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഈ പുസ്തകം രചിച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകാൻ, ഇഖ്ലാസുള്ള പ്രവൃത്തിയായി മാറാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മാത്രമല്ല മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്.
وجعلت له عناوين رئيسية وأخرى كثيرة جانبية توضيحية وأورت تحتها مسائل الكتاب بأرقامه المسلسلة وصرحت بجانب كل مسألة بحكمها من ركن أو واجب وما سكت عن بيان حكمه فهو من السنة وبعضها فيحتمل القول بالوجود والجزم بهذا أو ذاك مناح التحقيق العلمي.
ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ രീതി, മൻഹജ്, എങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, അതാണ് ഈ ഭാഗത്ത് പറഞ്ഞത്. അത് പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. ഏതൊരു പുസ്തകത്തിലും അതിന്റെ രചയിതാവിന് ചില മൻഹജുകൾ ഉണ്ടാവും, ആ പുസ്തകം രചിച്ച രൂപമുണ്ടാകും. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പുസ്തകം ഇടയിൽ നിന്ന് വായിക്കുന്നയാൾക്ക് ചിലപ്പോൾ തെറ്റായി കാര്യങ്ങൾ മനസ്സിലായിട്ട്. അദ്ദേഹം പറഞ്ഞു, അസ്സിഫ അല്ലെങ്കിൽ സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം അതിലില്ലാത്ത ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അത് ചുരുക്കിയതാണ് എന്നതുകൊണ്ട് അത് മാത്രമല്ല ഇതിലുള്ളത്, അതിലില്ലാത്ത ചില വിഷയങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില അൽഫാദുകൾ, അദ്കാറുകളിൽ വന്നിട്ടുള്ള ചില പദങ്ങൾ, അതുപോലെ ദുആകളിൽ വന്നിട്ടുള്ള ചില പദങ്ങൾ, അവയുടെ വിശദീകരണം ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ചില മെയിൻ തലക്കെട്ടുകൾ, അനാവി നറൈസിയ മെയിൻ തലക്കെട്ടുകൾ ആദ്യം നൽകും. ഉദാഹരണത്തിന് അൽഖിയാം, നിസ്കാരത്തിൽ നിൽക്കേണ്ടത് എങ്ങനെയാണ്, അർറുകൂഉ് എങ്ങനെയാണ് റുകൂഉ് ചെയ്യേണ്ടത്, സുജൂദ് എങ്ങനെ സുജൂദ് ചെയ്യണം. ഇങ്ങനെ മെയിൻ തലക്കെട്ടുകൾ അഞ്ചോ ആറോ തലക്കെട്ടുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ واخرى كثيره جانبيه توضيحيه അതിന് താഴെ ചില സബ്ഹെഡിങ്ങുകൾ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നിൽക്കണം അപ്പൊ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഖിബ്ലയിലേക്ക് തിരിയണം സുത്ര വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് കീഴിൽ ഹെഡിങ്ങുകളായി ചെറിയ ഹെഡിങ്ങുകളായി കൊടുത്തിട്ടുണ്ട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും ഇൻഷാല്ലാ അതുപോലെ തന്നെ ഓരോ സബ്ഹെഡിങ്ങുകൾക്ക് കീഴിലും 1, 2, 3 എന്നിങ്ങനെ എണ്ണ വിട്ടുകൊണ്ട് ഈ പുസ്തകത്തിലെ മസ്അലകൾ നൽകിയിട്ടുണ്ട് ഓരോ നിസ്കാരത്തിലെ മസ്അലകൾ പറയുന്ന സന്ദർഭത്തിലും ഏതാണ് റുക്ന് ഏതാണ് വാജിബ് അത് പ്രത്യേകം ശേഷം എടുത്തു പറയും ഇത് പുസ്തകത്തിലെ മനഹജാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിസ്കാരം പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നിസ്കാരം പഠിക്കണമെന്ന് മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല മറിച്ച് എന്താണ് റുക്ന് ഏതൊക്കെയാണ് റുക്ന് എന്താണ് വാജിബ് ഏതൊക്കെയാണ് വാജിബ് എന്താണ് സുന്നത്ത് ഏതൊക്കെയാണ് സുന്നത്ത് അത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾ സുന്നത്ത് ഒഴിവാക്കി നിസ്കാരത്തിൽ അയാൾ സഹുവിന്റെ സുജൂദ് ചെയ്യണോ വേണ്ടതില്ല എന്നാൽ വാജിബ് ഒഴിവാക്കിയാലോ നിയമം വ്യത്യാസമുണ്ട് റുക്ന് ഒഴിവാക്കിയാലോ വീണ്ടും വ്യത്യാസമുണ്ട് ഓരോ നിയമങ്ങൾക്കും പ്രത്യേക പരിഗണനകളുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ റുക്നായി വരുന്നത് ഏതൊക്കെയാണ് വാജിബായി വരുന്നത് ഏതൊക്കെയാണ് പ്രത്യേകം ശേഖ് അത് പറയും പ്രത്യേകം എടുത്തു പറയും എന്നാൽ സുന്നത്തായി വന്ന കാര്യങ്ങൾ അത് പറഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ അത് സുന്നത്താണെന്ന് പ്രത്യേകം പറയില്ല അപ്പൊ ഇതിൽ വെറുതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സുന്നത്താണ് റുക്നാണ് വാജിബാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് റുക്നാണ് വാജിബാണ് ഇങ്ങനെയാണ് ഈ പുസ്തകം വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളുണ്ട് 1 റുക്ൻ 2 ഷർത്ത് 3 വാജിബ് 4 സുന്നത്ത് 4 കാര്യങ്ങൾ റുക്ന് ഷർത്ത് വാജിബ് സുന്നത്ത് ഈ 4 കാര്യങ്ങളും വെവ്വേറെ മനസ്സിലാക്കണം എന്താണ് റുക്ന് എന്നാണ് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ള അവിടെ വിശദീകരിച്ചത് റുക്ന് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ 4 കാര്യം പഠിച്ചാൽ മതി 1 കാര്യം അർറുക്നു ഹുവ മാ യുസാബു ഫാഇലു റുക്ന് എന്നാൽ അത് ചെയ്താൽ പ്രതിഫലം കിട്ടും 1 കാര്യം റുക്ന് പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് ഉദാഹരണത്തിന് നിസ്കാരത്തിലെ റുക്നാണ് റുകൂഉ് ഫർകഉ മഅ റാകിഈൻ നിങ്ങൾ റുകൂഉ് ചെയ്യുന്നവരോടൊപ്പം റുകൂഉ് ചെയ്യണം റുകൂഉ് ചെയ്താൽ പ്രതിഫലമുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുള്ള തഅദീമാണത് ആദരവാണത് വേറെ ഒരാളോട് റുകൂഉ് ചെയ്യാൻ പാടില്ല അല്ലാഹുവിന് മുന്നിൽ മാത്രമേ റുകൂഉ് ഉള്ളൂ 1 കാര്യം അതാണ് 2 وَيَسْتَحِقُّ تَارِكُهُ عَمْدًا لِلْعِقَابِ റുക്ന് ആരെങ്കിലും ബോധപൂർവം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് റുക്ന് ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ മറന്നു ഉപേക്ഷിച്ചാലോ റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ നസീനാ മറന്നുപോയതിന് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയില്ല ബോധപൂർവം ഉപേക്ഷിച്ചാലോ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇല്ല ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു റുക്ന് ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയ്ക്ക് അർഹനാണ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് 2 കാര്യം അതാണ് 3 വയൽസമു അലാ മൻ തറകഹു ബുത്ലാനുഹ റുക്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞാലല്ല നിസ്കാരം പോയി ആ നിസ്കാരം നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല വീണ്ടും നിസ്കരിക്കണം നിസ്കാരത്തിന്റെ ഇടയിൽ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അറക്കാഴ്ച പോയി ഊണ്ടാറക്കായിട്ട് നിസ്കരിക്കണം. ഇൻഷാല്ലാ അതിന്റെ നിയമങ്ങൾ പിന്നെ വരും. ഉദാഹരണത്തിന് ഒരാൾ റുക്കൂഴ് ഒഴിവാക്കി, റുക്കൂഴ് ഒഴിവാക്കിയത് അയാൾക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഓർത്തപ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ റുക്കൂഴ് ചെയ്തിട്ടില്ല. വീണ്ടും നിസ്കരിക്കണം. വെറുതെ ഒരു റുക്കൂഴ് മാത്രം ചെയ്ത് സഹറിന്റെ സുജൂദ് ചെയ്ത് പോന്നാൽ പോരാ, പിന്നെയോ നിസ്കാരം വീണ്ടും മടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് നിസ്കരിച്ചു. വളരെ വേഗതയിലാണ് അയാളുടെ നിസ്കാരം. നിസ്കാരം കഴിഞ്ഞ് അയാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും അസ്സലാം. ارجع فصلي فانك لن تصلي. നീ മടങ്ങി പോണം, എന്നിട്ട് നിസ്കരിക്കണം, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു, വീണ്ടും തിരിച്ചു വന്നു. സലാം പറഞ്ഞു, ارجع فصلي فانك لم تصلي. നീ നിസ്കരിച്ചിട്ടില്ല, തിരിച്ചു പോയി വീണ്ടും നിസ്കരിക്കണം, വീണ്ടും തിരിച്ചു വന്നു. ارجع فصلي فانك لم تصلي. അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെ ആരാണോ അയച്ചത് അള്ളാഹു തന്നെ സത്യം, ഇനി ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു നിസ്കാരം എങ്ങനെയാണ്. അയാളുടെ അടുക്കലുണ്ടായിരുന്ന തെറ്റെന്താണ്? ഖുമഅനീനത്ത് അയാൾ ഒഴിവാക്കി. നിസ്കാരത്ത് ഖുമഅനീനത്ത് ഉണ്ടായിരുന്നില്ല. ഖുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും, എല്ലുകൾ കൃത്യമായി നിൽക്കുന്നത് വരെ കോഴി കൊത്തുന്ന പോലെ നിസ്കരിച്ച നിസ്കാരമല്ല, നിസ്കാരം സ്വീകരിക്കപ്പെടുന്നു, ബാത്തിലാണ്. ഈ ഹദീസാണ് പണ്ഡിതന്മാരുടെ അടുക്കൽ തെളിവ്. ഒരാൾ റുക്ന് ഒഴിവാക്കിയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നാലാമത്തെ കാര്യം, മൂന്ന് കാര്യം പറഞ്ഞില്ലേ നമ്മൾ? ഒന്ന്, ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ, ബോധപൂർവം ഉപേക്ഷിച്ചാൽ ശിക്ഷക്കർഹനാണ്. മൂന്ന്, റുക്ന് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. നാലാമത്തെ കാര്യം, റുക്ന് എപ്പോഴും നിസ്കാരത്തിന്റെ ഉള്ളിലായിരിക്കും. റുക്ന് എപ്പോഴും നിസ്കാരത്തിന്റെ ഉള്ളിലായിരിക്കും. ഉദാഹരണത്തിന് നൃത്തം, നിസ്കാരത്തിൽ സാധിക്കുമെങ്കിൽ നിൽക്കുക എന്നത് റുക്നാണ്, നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിന്റെ തുടക്കമാണ്. അതുപോലെ തന്നെ സുജൂദ്, റുക്ൂ, ഇതൊക്കെ റുക്നുകളാണ്. അപ്പോൾ റുക്നുകൾ നിസ്കാരത്തിന്റെ ഉള്ളിലായിരിക്കും. ഇത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് അടുത്തത് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു നാല് കാര്യങ്ങളുണ്ടല്ലോ നിസ്കാരത്തിൽ: ഷർത്ത്, റുക്ന്, വാജിബ്, സുന്ന. രണ്ടാമത്തെ കാര്യം ഷർത്താണ്. ഷർത്ത് റുക്ന് പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. ഷർത്ത് റുക്ന് പോലെ തന്നെയാണ്, വ്യത്യാസമില്ല ഒരു കാര്യത്തിലൊഴികെ. ഏതാണ് കാര്യം? റുക്ന് എപ്പോഴും നിസ്കാരത്തിന്റെ ഉള്ളിലായിരിക്കുമെങ്കിൽ ഷർത്ത് നിസ്കാരത്തിന്റെ പുറത്തായിരിക്കും. ഷർത്ത് നിസ്കാരത്തിന്റെ പുറത്തായിരിക്കും. ഉദാഹരണത്തിന് വുദു അല്ലെ, വുദു നിസ്കാരത്തിന്റെ ഷർത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത്ത ലിമൻ ലാ വുദുഅ ലഹ്. വുദു ഇല്ലാത്തവന് നിസ്കാരമില്ല, ഇല്ലാത്തവനും നിസ്കാരമില്ല, നിസ്കാരത്തിന്റെ പുറത്തായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയൽ, അത് ഷർത്താണ്. ചില ആളുകൾ റുക്നാണെന്നും പറഞ്ഞു. കാരണം എന്താണ്? നിസ്കാരത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഷർത്ത് റുക്നിനെ പോലെ തന്നെയാണ്. ഷർത്ത് ചെയ്താൽ നാം പ്രതിഫലമുണ്ടായിരിക്കും, ബോധപൂർവം ഉപേക്ഷിച്ചാൽ ശിക്ഷയ്ക്ക് അർഹനാണ്. മൂന്നാമത്തെ കാര്യം, ഷർത്ത് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണത്തിന് ഒരാൾ വുദു എടുക്കാതെ നിസ്കരിച്ചു, നിസ്കാരത്തിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്ന് ഞാൻ വുദു എടുത്തിട്ടില്ല, എന്ത് ചെയ്യണം? വീണ്ടും നിസ്കരിക്കണം. അയാളുടെ ഒരാൾ അയാൾക്ക് അശുദ്ധി ഉണ്ടായാൽ വീണ്ടും വുദു എടുക്കുന്നത് വരെ അയാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത്. അപ്പോൾ ഷർത്ത് എല്ലാ കാര്യങ്ങളിലും റുക്ന് പോലെ തന്നെയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്, റുക്നു നിസ്കാരത്തിന് ഉള്ളിലായിരിക്കും, ഷർത്ത് നിസ്കാരത്തിന് പുറത്തായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മസല കൂടിയുണ്ട്. ഒരാൾ അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ഷർത്ത് ഒഴിവാക്കി നിസ്കരിച്ചു, അല്ലെങ്കിൽ റുക്നു ഒഴിവാക്കി നിസ്കരിച്ചു. ഉദാഹരണത്തിന് ഒരാൾ മുസ്ലിമായി അയാൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് സാത്യഹ ബോധനം എന്ന കാര്യം പറയാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. സാത്യഹ ഓതാൻ അത് നിർബന്ധമാണ് എന്ന കാര്യം അയാളെ പഠിപ്പിച്ചില്ല. അയാൾ ഒരു മാസം, രണ്ടു മാസം, ഒരു വർഷം സാത്യഹ ഇല്ലാതെ നിസ്കരിച്ചു. ഉദാഹരണം, ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരുന്നെ. അല്ലെങ്കിൽ ഷർത്ത് വുദൂ, അതിനെ കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുത്തില്ല, അയാൾ വുദൂ ഇല്ലാതെ നിസ്കരിക്കാതെ. ഇങ്ങനെ നിസ്കരിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുൻപ് നിസ്കരിച്ച നിസ്കാരങ്ങളെല്ലാം സ്വീകാര്യമാണ്. ഏത് വക്തിലാണോ അയാൾ ഈ നിയമം പഠിച്ചത് ആ വക്തിലെ നിസ്കാരം ഒഴിക്കും, ആ വക്തിലെ നിസ്കാരം ഒഴിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഒരാൾ നിസ്കാരത്തിൽ ഫാത്തിഹ മുതൽ റുക്നാണെന്ന് മനസ്സിലാക്കാതെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയാളത് പഠിക്കുന്നത് വഹർ വാങ്ങു കൊടുത്തതിന് ശേഷമാണ്. ഒരു വർഷമായിട്ട് അയാൾ സാത്യഹ ഓതാൻ നിസ്കരിച്ചാണ്. ഈ ഒരു വർഷം നിസ്കാരം മുഴുവൻ അയാൾ മടക്കണമോ? കണ്ടതില്ല. ആ വക്തിലെ വഹർ നിസ്കാരം അയാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും മടക്കി നിസ്കരിക്കണം, വീണ്ടും മടക്കി നിസ്കരിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ചില നിയമങ്ങൾ ഈ വരുമ്പോൾ ചിലപ്പോ ചില ആളുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് നിൽപ്പ്, നിസ്കാരത്തിലുള്ള നിൽക്കൽ പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇൻഷാല്ലാ താഴെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇതാണ് ഷർത്തും റുക്നുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യം. നാല് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം വാജിബാണ്. ഷർത്ത് റുക്ന് വാജിബ്. വാജിബിന്റെ കാര്യത്തിലും നാല് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, നാം വാജിബ് ചെയ്താൽ പ്രതിഫലം ഉണ്ടായിരിക്കും. രണ്ട്, വാജിബ് ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ അയാൾ ശിക്ഷകർഹനാണ്. മാത്രമല്ല, നിസ്കാരത്തിൽ ബോധപൂർവം ഒരാൾ ഒരു വാജിബ് ഉപേക്ഷിച്ചാൽ അയാൾ നിസ്കാരം ബാത്തിലാണ്. ബോധപൂർവം ഉപേക്ഷിച്ചാൽ റുക്നും ഷർത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. ബോധപൂർവം ഉപേക്ഷിച്ചാൽ ബാത്തിലാണ്, വാജിബും അങ്ങനെ തന്നെയാണ്. ബോധപൂർവം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകും. മൂന്നാമത്തെ കാര്യം, ആ കാര്യത്തിൽ വാജിബ് റുക്നും ഷർത്തുമായി വേറിട്ട് നിൽക്കുന്നു. എന്താണ് വ്യത്യാസം? വാജിബ് ഒരാൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ കൂടി നിസ്കരിക്കണം, വേണ്ടതില്ല, സുജൂദ് ശഹവ് ചെയ്താൽ മതി. വാജിബ് ഒരാൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ, ഉദാഹരണത്തിന് റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാം. നഅം, റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാം, വാജിബാണ്. അത് ഒരാൾ മറന്നുപോയാൽ വീണ്ടും അയാൾ റക്അത്ത് മടക്കണോ? വേണ്ടതില്ല. വീണ്ടും അയാൾ നിസ്കാരം മടക്കേണ്ടതുണ്ടോ? ഇല്ല, മറിച്ച് സുജൂദ് സഹു ചെയ്താൽ മതി. സഹുവിന്റെ സുജൂദ്, സലാമിന് മുൻപോ സലാമിന് ശേഷമോ സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇതാണ് വാജിബ് റുക്നും ഷർത്തുമായി വേർതിരിയുന്നത്. പ്രധാനപ്പെട്ട സ്ഥലം എവിടെ? ഈ ഒരു വിഷയത്തിലാണ്. പിന്നെ ഷേഖ് ഇവിടെ പറഞ്ഞത് വാജിബ് ഫർദ്, ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ വന്ന പദങ്ങളാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. വാജിബ് എന്ന് പറഞ്ഞാലും ഫർദ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ്. ചില പണ്ഡിതന്മാർ അത് വേർതിരിക്കാൻ, വാജിബിൻ്റെതാണ് ഫർദിൻ്റെതാണ് ഇങ്ങനെ വേർതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വേർതിരിവിന് യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ആ പാരഗ്രാഫിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം.
ولم يأمر به أما إيذاء
നാലാമത്തെ കാര്യം അസ്സുന്ന. അസ്സുന്ന الشيخ الألباني رحمه الله عليه برنو ما واظب النبي صلى الله عليه وسلم عليه من العبادات دائما أو غالبا نبي صلى الله عليه وسلم يقول تيدو أنا ألنجل دائما أنه برنو يقول أو غالبا ألنجل بهبور بكشم سندر بطلو رسول الله صلى الله عليه وسلم تيدا അവിടുന്ന് തുടർച്ചയായി അവിടുന്ന് സ്ഥിരമായി ചെയ്തു വന്ന കാര്യങ്ങൾ അവയാണ് സുന്നത്തുകൾ. യഥാർത്ഥത്തിൽ ഷൈഖുൽ അൽബാനി റഹിമഹുള്ളാഹു തആല അദ്ദേഹം ഈ പറഞ്ഞ തഅരീഫ്, ഈ പറഞ്ഞ നിർവചനം കൂടുതൽ യോജിക്കുക സുന്നത്തുൽ മുഅക്കദ എന്ന പദത്തിനാണ്. സുന്നത്തുൽ മുഅക്കദ, എന്താ സുന്നത്തുൽ മുഅക്കദ എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമായ സുന്നത്ത്. ഒരു മുസ്ലിം അത് ഒഴിവാക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ്. സുന്നത്തുൽ മുഅക്കദ, ഉദാഹരണത്തിന് സ്വലാത്തുൽ ഇസ്തിഫ്താഹ്, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിയിട്ടുണ്ട്. അവിടത്തേക്ക് എപ്പോഴും ഒരു നിശബ്ദത കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സുന്നത്തുകൾ, സുന്നത്തുൽ മുഅക്കദ, ഉദാഹരണത്തിന് വിത്ർ നിസ്കാരം സുന്ന മുഅക്കദ, ചില പണ്ഡിതന്മാർ വാജിബ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തുൽ മുഅക്കദ. അതുപോലെ തന്നെ സുബ്ഹന് മുൻപുള്ള രണ്ടരക്കാറ്റ് നിസ്കാരം സുന്നത്തുൽ മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്ത്. മുസ്ലിം അത് ഉപേക്ഷിക്കുക എന്നത് അവന് യോജിച്ചതാണ്. എന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷകർഹനാണോ? അല്ല. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്ത കാര്യങ്ങൾ അത് സുന്നത്തുൽ മുഅക്കദയാണ്. സുന്നത്തുൽ മുഅക്കദ. അപ്പോൾ ഏതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ പ്രവർത്തിച്ചതോ പറഞ്ഞതോ ആയ ഏത് കാര്യവും, ഇബാദത്തുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും എന്താണ്? സുന്നത്താണ്. അത് ധാരാളം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്ന് നിർബന്ധമില്ല, എപ്പോഴും ചെയ്യണമെന്ന് നിർബന്ധമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്താലും അത് സുന്നത്താണ്. ഏതാണ് ഈ ഭാഗം വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ചെയ്തതാണെങ്കിലും സുന്നത്താണ്. ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഅലുഹു ഔ തഖ്രീറുഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്, പ്രവൃത്തി, പുറത്ത് അംഗീകാരം ഒക്കെ സുന്നത്താണ്. മാത്രമല്ല ശേഷം ഇവിടെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വേറൊരു പാഠം കൂടി പഠിക്കാം. എന്താണത്? ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിക്ർ അവിടുന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പ്രത്യേകം കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അതെന്താണ്? സുന്നത്താണ്. എങ്കിൽ അതെന്താണ്? സുന്നത്താണ്. ഹദീസുകളിൽ നിന്ന് ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, എങ്ങനെയാണ് മതത്തിന്റെ നിയമങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. അതിൽ പറയാറുള്ള കാര്യമാണിത്, അൽ അസ്ലു ഫീ അഫ്ആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വാലി ഇസ്തിഹ്ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു, ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ദിക്റായി പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു, അതിലൊക്കെയുള്ള അടിസ്ഥാനം അത് സുന്നത്താണ് എന്നതാണ്, വാജിബല്ല. അങ്ങനെ നമ്മൾ വാജിബാക്കാൻ നിൽക്കുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ വാജിബാവും, അവയൊക്കെ സുന്നത്താണ്. അപ്പോൾ എപ്പോഴാണ് ഒരു കാര്യം വാജിബാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചാൽ. അല്ലെ, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകില്ലായിരുന്നെങ്കിൽ എല്ലാ വുളൂവിനോടും ഒപ്പം പല്ല് തേക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലേ? പല്ല് തേക്കാൻ കൽപ്പിച്ചിട്ടില്ലേ? കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൽപ്പന സുന്നത്തായ രൂപത്തിലുള്ള കൽപ്പനയാണ്, വാജിബിന്റെ രൂപത്തിൽ നിർബന്ധമായി നിങ്ങൾ ചെയ്യണമെന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിലോ നിർബന്ധമാകും, അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ നിർബന്ധമാകും. ഇതാണ് സുന്ന, ഇതാണ് സുന്ന. നിസ്കാരത്തിൽ ധാരാളം സുന്നത്തുകളുണ്ട്. സുന്നത്തുകൾ എത്രമാത്രം ഒരാൾ പ്രാവർത്തികമാക്കുന്നു അത്രയാൾക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലം കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻസറിഫു മിൻകും ലയൻസറിഫു അഹദുക്കും മിൻ സലാതിഹി നിങ്ങളിൽ ഒരാൾ അവന്റെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. ഫലൈസലഹു ഇല്ല ഉശ്റു, ചിലപ്പോൾ അവന് ആ നിസ്കാരത്തിന്റെ പത്തിലൊന്ന് പ്രതിഫലം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഔ തുസ്ഉ സുബുനു, അതല്ലെങ്കിൽ ഒൻപതിലൊന്ന്, എട്ടിലൊന്ന്, സുബുഉ ഏഴിലൊന്ന്, സുദുസു ആറിലൊന്ന്, ഹുമുസു അഞ്ചിലൊന്ന്, റുബുഉ നാലിലൊന്ന്, സുലുസുഹു മൂന്നിലൊന്ന്, നിസ്ഫുഹു പകുതി. പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം എന്താണ്? അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. പൂർണ്ണമായ നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുക, അങ്ങനെ നേടിയെടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പകുതി, മൂന്നിലൊന്ന് അപ്പൊ വീണ്ടും കുറഞ്ഞു, നാലിലൊന്ന്, പത്തിലൊന്ന് വളരെ കുറഞ്ഞു അല്ലെ. നിസ്കാരത്തിൽ ഒരാൾക്ക് അയാളുടെ നിസ്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്തിന്റെ കണക്കനുസരിച്ചാണ്? അയാൾക്ക് ആ നിസ്കാരത്തിനുള്ള ശ്രദ്ധയുടെ കണക്കനുസരിച്ചാണ്. ഏതൊക്കെ കാര്യങ്ങളാണോ അയാൾ ശ്രദ്ധിച്ചത്, ആ സമയത്താണ് അയാളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത്. എത്രമാത്രം നിസ്കരിക്കണം, എന്തിനു വേണ്ടി? എന്നെ ഓർക്കുന്നതിന് വേണ്ടി, ഓർക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, അള്ളാഹുവിനെ ദിക്റെടുക്കാൻ വേണ്ടി. നിസ്കാരം തീരെ അശ്രദ്ധമാകരുത്. അപ്പൊ ഈ ദിഖർ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന് പ്രതിഫലം കിട്ടുക. അപ്പൊ ചില ആൾക്കാർ ചോദിക്കാം, ഇവരെന്തിനാണ് ഈ സുന്നത്തൊക്കെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇത്രയധികം പ്രവർത്തനങ്ങൾ? മനസ്സിലിങ്ങനെ ഓർത്തു വെച്ചാൽ പോരെ, ഈ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനുള്ള ദിഖർ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. എത്രമാത്രം ഒരാൾ സുന്നത്ത് അയാളിൽ നിസ്കാരത്തിൽ വർദ്ധിപ്പിക്കുന്നോ അത്രമാത്രമായിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകും. എത്രമാത്രമായ നിസ്കാരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും സുന്നത്തിനോട് യോജിപ്പിക്കുന്നോ അത്രമാത്രം അയാൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കർമ്മങ്ങളൊന്നും ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വെറുതെ അല്ല, അങ്ങനെ ചെയ്താലേ നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ കണ്ണിങ്ങനെ അടച്ച് നിസ്കരിക്കും, ഖുശൂഉവിന് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്, ഖുശൂഉവിന് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. യഥാർത്ഥ ഖുശൂഉ എപ്പോഴാണ്? അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നടന്നു. ഇൻഷാല്ലാ വിഷയം അവിടെ നമുക്ക് വരും. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂഉ വർദ്ധിക്കണമെങ്കിൽ റസൂൽ എങ്ങനെ പഠിപ്പിച്ചു, അവനെ നിസ്കരിക്കണം. അതാണ് അതിനുള്ള വഴി. ഇപ്പൊ ഈ നാല് കാര്യങ്ങൾ മനസ്സിലായില്ലേ? റുക്ൻ, ഷർത്ത്, വാജിബ്, സുന്നത്ത്. അവസാനം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഷർത്ത് ഏതൊക്കെയാണ്, റുക്ൻ ഏതൊക്കെയാണ്, വാജിബ് എണ്ണി എണ്ണി പറഞ്ഞു. ഇൻഷാല്ലാ
وأما الواجب الذي يذكره بعض المصلين عن نور إلى النبي صلى الله عليه وسلم ما اشترك في الناس لم يلبس شفاعته فلا أصل له عن رسول الله صلى الله عليه وسلم وما كان كذلك فلا يجوز نسبته إليه صلى الله عليه وسلم خشية التفضل عليه فقد قال صلى الله عليه وسلم من قال علي ما لم أقل فليسبغ مقعده إلى النار وان من الناس الذي يقول ان القرء الذي لم يحدث فيه تبعا لاصيل مذهب المعجله البلاني افعله تبعا وانما سلكت فيه مسلك اهل الحديث الذين يلتزمون الاخذ بكل ما سبب عنه صلى الله عليه وسلم من الحديث ولذلك كان مذهبهم اقوى بمذاهب غيرهم كما شهد لذلك المشركون بالكفر بالتالي منهم العلامه ابو الحسنات الكشاوي الحنفي الطائي وكيف لا وكيف لا وهم ورثة النبي صلى الله عليه وسلم حقا ونبواب شرعه صدقا حشرنا الله في سمرتهم وأماتنا الله وأماتنا على حبهم وسيرتهم ورحم الله إمام أحمد بن حنبل قال دين النبي محمد أخبار نعم النصير لفتى آثار لا ترغبن عن الحديث وأهله فالرأي ليل والحديث نهار ولربما جهل الفتى أثر الهدى والشمس بازغة لها أنوار.
പിന്നീട് ഷേഖ് ഈ വിഷയത്തിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ചില വിഷയങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന്, ചില മുഖല്ലിദുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസ്, മൻ തറക സുന്നതി ലം തനൽഹു ഷഫാഅതി, ആരെങ്കിലും എന്റെ സുന്നത്ത് ഉപേക്ഷിച്ചാൽ അവന് എന്റെ ശഫാഅത്ത് ലഭിക്കില്ല എന്ന ഹദീസ് ഫല അസ്ലല. അതിന് ഒരു അടിസ്ഥാനവുമില്ല, ആ ഹദീസിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ശിക്ഷയില്ല. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിക്കലും അതിനോട് വെറുപ്പ് കാണിക്കലും രണ്ടും വ്യത്യാസമുള്ള കാര്യമാണ്. സുന്നത്ത് ഉപേക്ഷിക്കുക എന്നത് ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് തടസ്സമാണ്. ഒരാൾക്ക് ഈമാൻ പൂർണ്ണമാവുകയില്ല എപ്പോഴല്ലാതെ അയാൾ എല്ലാ സുന്നത്തുകളും എടുക്കുന്നത് വരെ. എന്നാൽ സുന്നത്തുകളോട് വെറുപ്പ് കാണിച്ചാൽ അയാൾക്ക് ഈമാന് ചിലപ്പോൾ ഉണ്ടാവുകയില്ല, ഈമാനിന്റെ പൂർണ്ണത പോയിട്ട് ഈമാനെ ഉണ്ടാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ആ പറഞ്ഞ സുന്നത്തിലെല്ലാം പെട്ടു, ഷർത്ത് പെട്ടു, റുക്ന് പെട്ടു, വാജിബ് പെട്ടു, സുന്നത്ത് പെട്ടു, എല്ലാം പെട്ടു. ദീനിൽ എന്തൊക്കെ കാര്യമുണ്ടോ അതിനെ ഒന്നും വെറുക്കാൻ പാടില്ല. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അവർ അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുത്തു, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കി കളഞ്ഞു. സൂറത്തു മുഹമ്മദിൽ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഒരു ഹർഫ് പോലും വെറുക്കാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല. ചിലപ്പോ അയാൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അതിനോട് വെറുപ്പ് കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ അയാൾ ചെയ്യുന്നുണ്ടാക്കും, പക്ഷെ വെറുപ്പോട് കൂടിയിട്ടായിരിക്കും, എങ്ങനെ ഞാനിത് ചെയ്യാതിരിക്കും, നാട്ടുകാർ എന്ത് പറയും, എന്തൊരു കഷ്ടമാണിത്. അവൻ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതിനോട് ഉറപ്പ് കാണിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിക്കണം, സുന്നത്ത് ഒഴിവാക്കുന്നതും സുന്നത്തിനോട് ഉറപ്പ് കാണിക്കുന്നതും. സുന്നത്ത് ഒഴിവാക്കുക എന്നത് ഷെയ്ഖോട് പറഞ്ഞതുപോലെ ലാ യുആഖബു വലാ യുആതബ്, അവൻ ശിക്ഷിക്കപ്പെടില്ല, വലാ യുആതബ്, അവൻ ആക്ഷേപാർഹനല്ല. പക്ഷേ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് സഹാബികളുടെ ചര്യയായിരുന്നു. എന്തിനാണ് നമ്മൾ സുന്നത്ത് വാജിബ് ഷർത്ത് റുക്നൊക്കെ വേർതിരിച്ച് പഠിക്കുന്നത്? പല ഫവായിദുകൾ, പല ഉപകാരങ്ങൾ അതിനുണ്ട്. ഒരു ഉപകാരം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് നിസ്കാരത്തിൽ നിസ്കാര ബാത്തിലാവുക, എപ്പോഴാണ് നിസ്കാരത്തിൽ പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യണം, ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇതിൽ വേർതിരിച്ചറിയണം. അല്ലാതെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഷർത്ത് റുക്ന് വാജിബ് ഇത് മാത്രം ചെയ്യാം, സുന്നത്ത് എപ്പോഴെങ്കിലുമൊക്കെ, അങ്ങനെയല്ല. സുന്നത്ത് അവന്റെ നിസ്കാരത്തെ സഹായിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം, ഉപകാരം അല്ല. രണ്ടാമത്തെ ഉപകാരം, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ, അയാൾ നിസ്കരിക്കണം, നിസ്കാരം നിർബന്ധമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നിസ്കരിക്കണം, സുന്നത്തുകളെല്ലാം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരം ദീർഘിക്കും. അയാൾക്ക് വാജിബുകളും ഷർത്തുകളും റുക്നുകളും മാത്രം ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. വാജിബും ഷർത്തും ും മാത്രം ചെയ്തുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും സുന്നത്ത് പഠിക്കുന്നതിന് വേണ്ടിയല്ല, ഇത് ഒഴിവാക്കാൻ വേണ്ടിയല്ല. അബ്ദുൽ ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ സഹാബികളിൽ ഒരാളിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിക്കുന്ന വേളയിൽ ഇത് സുന്നത്താണോ വാജിബാണോ എന്ന ചോദ്യം സ്ഥിരപ്പെട്ടിട്ടില്ല. സുന്നത്താണോ വാജിബ്, നമ്മൾ ധാരാളമായി ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെ, എന്ത് കേട്ടല്ലേ, സുന്നത്താണോ വാജിബാണോ, എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അവന് ഇത് ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടുമോ എന്നറിയാലോ, ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇത് സഹാബികളിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അബ്ദുൽ ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ കാര്യം ഇവിടെ മനസ്സിലാക്കണം. രണ്ടാമത്തേത് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടാത്ത ഹദീസുകൾ, അസലില്ലാത്ത ഹദീസുകൾ അത് പറയരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കള്ളം കെട്ടിച്ച നോക്കലാണ് അത്. ഇത്തഖവുൽ, ഇത്തഖവുൽ എന്ന് ഉണ്ടാക്കി പറയാം. അങ്ങനെ പറഞ്ഞാൽ അവനുള്ള ശിക്ഷ എന്താണ്? ആരെങ്കിലും എന്റെ മേൽ ബോധപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിക്കട്ടെ. ഈ ഹദീസ് സഹാബികളിൽ 70 പേർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ സഹാബികൾ ഒരുപോലെ ഉദ്ധരിച്ച മുത്തവാത്തുള്ള ഫദി എന്ന് പറയുന്ന ഹദീസാണ്. അതിൽ കൂടുതൽ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞു. കാരണം സഹാബികൾക്ക് അത്രമാത്രം ഓർമ്മയിലുണ്ടായിരുന്ന ഹദീസാണിത്. അല്ലെ? അതുകൊണ്ടാണ് അവരിൽ പലരും ഹദീസുകൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസ് പറയുമ്പോഴത്തെ കയ്യിലുള്ള വടി ഇങ്ങനെ വറക്കും, മുഖം ഇങ്ങനെ ചോക്കും, പേടിച്ചിട്ട് അല്ലെ. ചില സഹാബികൾ അവരോട് നവാസ് ഇബ്നു സമാൻ അദ്ദേഹത്തോട് ഹദീസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കബുർന വനസീന വൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷദ്, ഞങ്ങൾക്ക് പ്രായമായി മറന്നുപോയി. റസൂലുള്ളാഹിയുടെ ഹദീസ് പറയുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഈ വേളയിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ഹദീസുകൾ സഹീഹ് ദഈഫ് എന്നിങ്ങനെ വേർതിരിക്കുക അല്ലെങ്കിൽ അത് ഗൗരവമുള്ള ഒരു കാര്യമായി കാണുക എന്ന ആ മഹത്തരമായ അടിസ്ഥാനം ഈ കാലഘട്ടത്തിൽ മുസ്ലിമികൾക്കിടയിൽ പ്രചരിക്കുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരനായ വ്യക്തികളിൽ ഒരാളാണ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹ്. അത് ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല, എന്നാൽ ഇങ്ങനെ ഒരു ദർസ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഒറ്റയും തെറ്റയുമായി പറയുകയാണ്, ആരാണ് ഇയാൾ, ഇയാൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം, ഇയാളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം പറഞ്ഞതുപോലെ മിസ്കീൻ, അങ്ങനെയാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, അൽബാനിയെ കുറ്റം പറയുന്ന അദ്ദേഹത്തിന് വിവരമില്ല അല്ലെങ്കിൽ അദ്ദേഹം വളരെ മോശക്കാരനാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഷെയ്ഖ് അൽ ഫൗസാൻ അതിന് പറഞ്ഞ മറുപടി ഇതാണ്, മിസ്കീൻ, അവൻ എന്താണ് അവനെ എന്ന് മനസ്സിലായിട്ടില്ല, അവന്റെ അവസ്ഥ എന്താണെന്ന് അവന് തിരിഞ്ഞിട്ടില്ല. ഷെയ്ഖ് റഹിമഹുള്ളാഹ് അദ്ദേഹം സുന്നത്തിന് ചെയ്ത ഖിദ്മ അത് വളരെ വലുതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ പേര് നിശ്ചയിച്ചത് എത്രയോ പഴമക്കാരായ പണ്ഡിതന്മാരോടൊപ്പമാണ് അല്ലെ. നമ്മൾ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അഖ്റജഹു തിർമിദി വസഹ്ഹഹു അൽബാനി, ഈ ഹദീസ് തിർമിദിയാണ് ഉദ്ധരിച്ചത്, അൽബാനി ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിർമിദി എവിടെ കിടക്കുന്നു, എത്ര കാലമായി തിർമിദി ജീവിച്ചിട്ട്? വർഷങ്ങളായി. തിർമിദിയോടൊപ്പം അല്ലെങ്കിൽ അബൂദാവൂദിനോടൊപ്പം അല്ലെങ്കിൽ ഇബ്നു ഖുസൈമയോടൊപ്പം അല്ലെങ്കിൽ നസായിയോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പേര് ചേർത്തു വെച്ചത് അത് വലിയ കാര്യമാണ്. ലിസാനു സിദ്ഖ്, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുക എന്നത് ഒരു മുഅ്മിനിന് ലഭിക്കുന്ന സന്തോഷ വാർത്തകളിൽ ഒന്നാണ്. ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാനുള്ളത് ഏതൊരു മനുഷ്യനും തപ്പുന്നുണ്ട് അല്ലെ. ഏത് പുസ്തകം, ചില ഒരാൾ പറഞ്ഞതായി കേട്ടു, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരൊന്നും ഷെയ്ഖ് അൽബാനിയെ പ്രൊമോട്ട് ചെയ്യാറില്ല. യാ സുബ്ഹാനല്ലാഹ്, സൗദിയിൽ നിന്ന് പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ നോക്കൂ, അതിന്റെ താഴത്തെ ഹദീസിന്റെ താഴത്തെ എന്താണ് കൊടുക്കുന്നത്? സഹഹുൽ അൽബാനി, ഹസനഹുൽ അൽബാനി, വദഅഹുൽ അൽബാനി. ചില ആളുകൾ അവരുടെ വിവരമില്ലായ്മ ഒരു അലങ്കാരമായി സ്വീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവരെയും ഹിദായത്തിലേക്ക് നയിക്കുവാനാകട്ടെ. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേക മദ്ഹബ് അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പറഞ്ഞിട്ടുള്ളത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അവിടുത്തെ ഹദീസുകളോട് യോജിക്കുന്നത് എന്താണോ അതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ ഷെയ്ഖ് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം അത് അതുപോലെ ശരിയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ കുല്ലു യുഖദു മിൻ ഖൗലിഹി വയുറദ് ഇന്ന സാഹിബു ഹാദൽ ഖബർ, എല്ലാവരുടെ വാക്കുകളിലും എടുക്കേണ്ടതുണ്ടാകും, എടുക്കാൻ പാടില്ലാത്തതുണ്ടാകും. ഈ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടുക, അത് എല്ലാവർക്കും ബാധകമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും സ്വീകരിക്കേണ്ടതുണ്ടോ? അദ്ദേഹം ഒരു തെറ്റും പറ്റാത്ത ആളാണ് എന്ന് വിശ്വസിച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല അതാണ് ശരി, ഒരു തെറ്റും പറ്റാത്തയാളാണ് അബൂബക്കർ എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ ഒരു തെറ്റും സംഭവിക്കാത്തത്. ഏത് മനുഷ്യനും അബദ്ധം സംഭവിക്കും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ ഒരു കാര്യം മസ്അല പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അബൂബക്കറും ഉമറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യൂഷിക്കു അൻ തുനസ്സല അലൈക്കും ഹിജാറത്തുൻ മിനസ് സമാ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മേൽ ചരൽക്കൽ വർഷമയക്കാനായിട്ടുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹി വതഖൂലു നഖാന അബൂബക്കർ വഖാല ഉമർ, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ എന്താണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിരിക്കാം, വിഷയം നമ്മൾ മാറിപ്പോകരുത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളുമായി സംസാരിക്കുമ്പോൾ തർക്കിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് ഖൗലി സവാബുൻ യഹ്തമിലുൽ ഖതാ വഖൗലുക ഖതാഉൻ യഹ്തമിലുസ് സവാബ്. എന്റെ ഈ അഭിപ്രായം അത് ശരിയാണ്, പക്ഷെ തെറ്റാൻ സാധ്യതയുണ്ട്. ആരാണ് പറയുന്നത്? അൽ ഇമാം അഷ്ഷാഫിഈ. ഖൗലി സവാബ്, എന്റെ വാക്ക് ശരിയാണ്, യഹ്തമിലുൽ ഖതാ, തെറ്റാൻ സാധ്യതയുണ്ട്. വഖൗലുക ഖതാ, നിന്റെ വാക്ക് തെറ്റാണ്. വയഹ്തമിലുൽ സവാബ്, ശരിയാകാൻ സാധ്യതയുണ്ട്. ഇത് അഖീദയുടെ വിഷയങ്ങളിലോ അതല്ലെങ്കിൽ ഇസ്ലാമിന് അടിസ്ഥാനപരമായി പറയപ്പെട്ട ഏറ്റവും അടിസ്ഥാനങ്ങളിലോ അല്ല, മറിച്ച് ഫഖഹിയായ മസലകളിൽ, ഹദീസുകളിൽ ചർച്ചകൾ വന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഇപ്രകാരമുണ്ട്. നമ്മളാരും എല്ലാം മനസ്സിലാക്കിയ ആളുകളല്ല, തെറ്റുകൾ പറ്റാൻ ആർക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഹലുൽ ഹദീസിനെ പുകഴ്ത്തുന്ന ഒന്ന് രണ്ട് ഉദ്ധരണികളാണ് അദ്ദേഹം ഇവിടെ കൊടുത്തത്. ഈ വിശദീകരണം ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ പറയട്ടെ, ഇതിൽ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക് മറുപടി പറയാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് ശരികളും തെറ്റുകളും വേർതിരിച്ചെടുക്കാനോ കഴിയുന്ന ഒരാളല്ല ഞാൻ. ഒരു മതവിദ്യാർത്ഥി എന്ന് പോലും നമ്മളെ കുറിച്ച് പറയാൻ നമുക്ക് അർഹതയില്ല. പലപ്പോഴും മിക്കവാറും ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവരുടെ അഭിപ്രായത്തോടാണ് കൂടുതൽ ഞാൻ ചേർന്ന് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ പറഞ്ഞുതരാൻ മാത്രമേ ഞാനൊരു മീഡിയേറ്ററായി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനിടയിലുള്ളൂ. ഇതിനിടയിൽ ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് വേർതിരിക്കാൻ മാത്രമുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം, എനിക്ക് ശരിയാണെന്ന് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഇതായിരിക്കില്ല ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കൂടുതൽ ശരിയിലേക്ക് എത്തിക്കട്ടെ. അതോടൊപ്പം പറയട്ടെ, ആരും ഇടയിൽ ഒരു ചോദ്യം ചോദിക്കരുത്. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചോദ്യം ചോദിച്ച ഉത്തരം പറയാൻ എനിക്കറിയില്ല. രണ്ട്, അഥവാ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു എനിക്കത് അറിയാതെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആ സംശയം കൊടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് അത്യാവശ്യമായി ചോദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, എഴുതി തരികയാണെങ്കിൽ, എനിക്ക് നോക്കി അറിയാവുന്നതാണെങ്കിൽ പിന്നീട് ഈ ദർശന അവസാനത്തിലോ മറ്റോ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ പറയാൻ കഴിയും. ഇടയിൽ വെച്ച് ചോദ്യം ചോദിക്കരുത്. വല്ലാഹു തആല അഅലം.
إذا كنت أيها المسلم إلى الصلاة فاستخدم الفعل قبل تحيث كنت في الفرض والنفل وهو ركن من أركان الصلاة التي لا تصح الصلاة إلا بها ويسقط الاستكمال عليه.
قلنا متكارم إذا قمت ني نلقي يعني قلنا متركنا ده നിൽക്കുക. ഇതാ കുംത, നീ നിന്നാൽ. നിൽക്കണം ശരിക്കും. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഓടി വന്നിട്ട് ചിലപ്പോൾ ഇമാം റുക്കുവിലേക്ക് ഇങ്ങനെ പോകാന്നിരിക്കും. അപ്പോ നേരെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കൈകട്ടും. അവന്റെ നിസ്കാരം ആയിട്ടില്ല, നിൽക്കണം. സദസ്യം പ്രത്യേകം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ കുംത ഇലസ്, നിസ്കാരത്തിന് നിന്നാൽ. നിസ്കാരത്തിന് കുനിഞ്ഞാൽ എന്നല്ല, നിസ്കാരത്തിന് നിന്നാൽ. ഇദാ ഖുംത ഇലാ സ്വല, നിസ്കാരത്തിന് നിന്നാൽ. ഫസ്തഖ്ബിലിൽ കഅബ, നീ കഅബക്ക് മുന്നിടണം, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കണം. ഹൈസു കുൻത, നീ എവിടെയാണെങ്കിലും, എവിടെയാണെങ്കിലും നീ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. ഈ വിഷയത്തിലുള്ള തെളിവ് ഖുർആനിലെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്ര, നിങ്ങൾ എവിടെയാണെങ്കിലും കഅബയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടതുണ്ട്. ഫിൽ ഫർദി വന്നഫ്ൽ, ഫർദിലും കഅബയിലേക്ക് തിരിയൽ നിർബന്ധമാണ്, സുന്നത്ത് നിസ്കാരത്തിലും കഅബയിലേക്ക് തിരിയൽ നിർബന്ധമാണ്. ഇൻഷാല്ലാ ചില വിശദീകരണങ്ങൾ പിന്നെ വരും. وهو ركن من اركان الصلاه هذا നിസ്കാരത്തിന്റെ റുക്ന. ചില പണ്ഡിതന്മാർ ഷർത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിന്തിച്ചാൽ മനസ്സിലാകും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു റുക്ന എന്ന് പറഞ്ഞ നിസ്കാരത്തെ പുറത്താണ് ഷർത്ത് എന്ന് ഉള്ളിലാണ്. ചില ആളുകൾ പറഞ്ഞു കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നത് നിസ്കാരത്തിന് മുൻപ് ചെയ്യുന്ന കാര്യമാണ്. ചില ആളുകൾ പറഞ്ഞു നിസ്കാരം തുടങ്ങുന്ന സമയത്തുള്ള അതുകൊണ്ട് ഷർത്ത്. എന്തായാലും റുക്കനായാലും ഷർത്തായാലും പ്രത്യേകിച്ച് നിയമത്തിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. وهو ركن من اركان الصلاه التي لا تصح الصلاه الا بها. ركن الا ده നിസ്കാരം ശരിയാവുകയില്ല. ഫർദിലും നഫിൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരമാണ്. ഫർദിലും സുന്നത്തിലും ഖിബ്ലക്ക് തിരിഞ്ഞ് നിൽക്കുക എന്നത് റുക്നാണ്.
ويجب على كل من كان مساجدا للكعبة أن يستقبل عليها، وأما من كان غير مساجد لها فيستقبل بهذاها.
ويسقط الاستقبال قبلك نيرة ليجا ين ركن ركن അതിൽ ഒഴിവുകഴിവ് നൽകപ്പെടും ചില സന്ദർഭങ്ങളിൽ. ഇസ്ലാം അദ്ദീനു യുസ്ർ, ഇനി എളുപ്പമുള്ളതാണ്. ലാ യുറീദുല്ലാഹു ബികുമുൽ യുറീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുറീദു ബികുമുൽ ഉസ്ര. അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ റഹ്മത്തിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. വയസ്ഖുതുൽ ഇസ്തിഖ്ബാൽ ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് ഒഴിവാകും. ഒന്നാമത്തെ സന്ദർഭം അനിൽ മുഹാരിബ് ഫി സലാത്തിൽ ഖൗഫ്, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒഴിവാകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വരെ ഒഴിവാക്കിയിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാരം എന്നത് അതിന്റെ കാര്യത്തിൽ നമുക്ക് ഏതായത് പറയാം, വഅബ്ദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരുന്നവരെ നിസ്കാരം. ബുദ്ധി നിന്റെ തലയിൽ ബാക്കിയുണ്ടോ നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാവില്ല അല്ലെ. ഒരാൾ ഏതൊക്കെ അവസ്ഥയിൽ എത്തിപ്പെട്ടാലും നിസ്കരിക്കൽ നിർബന്ധമാണ്, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഅഹദു അല്ലദി ബൈനന വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ, നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ വേർതിരിവ് നിസ്കാരമാണ്, അതൊരാൾ ഒഴിവാക്കിയാൽ അവൻ കാഫിറായി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മാ കാനു യറൗന തർക് അമൽ കുഫ്രൻ ഇല്ല സലാ, നിസ്കാരമല്ലാതെ മറ്റൊരു അമലും അത് ഒഴിവാക്കുന്നത് കുഫ്രായി അവർ കണ്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വഫാത്തായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അസ്സലാ, നിസ്കാരം നിസ്കാരം, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ കാര്യങ്ങൾ, സക്കാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അടിമസ്ത്രീകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം വളരെ ഗുരുതരമായ കാര്യമാണ്. നാം അനിൽ മുഹാരിൻ ഫി സലാത്തിൽ ഖൗഫ്, ഭയത്തിന്റെ നിസ്കാരം, അതിന് പ്രത്യേക സിഫത്തിന്റെ, അതിന് പ്രത്യേക രൂപമുണ്ട് ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നിസ്കാരം. ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തി അയാളുടെ മേൽ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് നിർബന്ധമാണ്. യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിസ്കാരവും നിസ്കാരം സാധിക്കുമെങ്കിൽ ഈമാ, ഈമാ എന്ന് പറഞ്ഞാൽ റുക്കുവിന്റെ സമയത്ത്, സുജൂദിന്റെ സമയത്ത്. ഇനി അതും പറ്റില്ലെങ്കിലോ നാവുകൊണ്ട് ദിക്ർ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കും, അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഇന്ന് ജിഹാദിന് ഇറങ്ങിപ്പോഴെന്ന് പറയുന്ന ആൾക്കാരോട് ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ജിഹാദിന് പോയാൽ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയുള്ളതാണ്. ജിഹാദിന് തിരക്കൂട്ടുന്ന ആളുകൾ എങ്ങനെയാണ് പോലെ നീ നിസ്കരിക്കുക? ജിഹാദ് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ഉണ്ടായി, നീ ഇങ്ങനെ നിസ്കരിക്കും? പഠിക്കണ്ടേ? നിസ്കാരം അറിയാതെ എങ്ങനെ നീ പോയിട്ട് യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു വരെ? ആളുകൾ തിരക്ക് കൂട്ടണം, എങ്ങനെയാണ് നമുക്ക് വിജയം ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കും. എന്താ വിജയിക്കാനുള്ള വഴി? നിസ്കാരമാണ്. എങ്ങനെ നിസ്കരിക്കണം? അവനെ സംബന്ധിച്ചിടത്തോളം ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് നിർബന്ധമാകുന്നു. വൽ ഖിതാലി ശദീദ്, അതുപോലെ കടുത്ത യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് നേരെ തിരിയൽ നിർബന്ധമാവില്ല. എന്നാൽ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ശത്രു ഖിബ്ലയുടെ നേരെയാണെങ്കിലോ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് യുദ്ധം. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖിബ്ലക്ക് നേരെ തിരിയാൻ സാധിക്കാത്ത ആളുകൾ, ആജിസ്നണം കഴിവില്ലാത്ത ആൾ, കൽ മറിയം രോഗിയെ പോലെ, കൽ മറിയം രോഗിയെ പോലെ, ഉദാഹരണത്തിന് കണ്ണ് കാണാത്ത ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖിബ്ല എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല, ഒരാൾ പറഞ്ഞു കൊടുക്കാനില്ല, ഒരടയാളം കാണാനില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ അയാൾക്ക് എവിടേക്കാണോ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും, അവർക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അയാൾ ഒരാളോട് ചോദിക്കാൻ പറ്റും, ഒരൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പെട്ടുപോയി, അയാൾക്ക് ഒരു അടയാളം കിട്ടുന്നില്ല, മസ്ജിദോ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഖിബ്ലക്ക് നേരെ തിരിയൽ അയാളുടെ മേൽ നിർബന്ധമാവില്ല. നിസ്കാരത്തിന്റെ ഇടയിൽ ആരെങ്കിലും വന്നിട്ട് അയാളെ തിരിച്ചു വെച്ചാലോ? തിരിഞ്ഞു നിൽക്കണം. നിസ്കാരം വീണ്ടും മടക്കണോ? വേണ്ട. നിസ്കാരം വീണ്ടും മടക്കേണ്ടതില്ല. ആവശ്യം ഇൻഷാല്ലാഹ് വീണ്ടും ഒരിക്കൽ കൂടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ രോഗികളിൽ ചില ആളുകൾ ഹോസ്പിറ്റലുകളിൽ കട്ടിലിൽ കിടക്കും, ഒപ്പം ആളുണ്ടാവില്ല ഖിബ്ലക്ക് നേരെ തിരിച്ചു കിടത്താൻ. അയാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ വക്ത് പോകുമെന്ന് മനസ്സിലായാൽ നിസ്കരിക്കാം. വക്തിന് വേണ്ടി ഒരാൾ തിരിച്ചു കൊടുക്കാൻ വരുന്നത് വരെ കാത്തിരിക്കരുത്. സാധിക്കുമെങ്കിൽ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകളിൽ ശ്രദ്ധിക്കണം. ഖിബ്ലക്ക് നേരെ തിരിച്ചവരെ കിടത്തുകയാണെങ്കിൽ, അവർ ചെരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവരുടെ മുഖം ഖിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ, നേരെ മലർന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവരുടെ കാല് ഖിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ, ഈ രൂപത്തിൽ കിടത്താൻ ഇൻഷാല്ലാഹ് വരും, കൂട്ടും വരും, ആ രൂപത്തിൽ അവരെ കിടക്കണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ നിസ്കാരത്തിന് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഖിബ്ല കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്ക് ഉദാഹരണമാണ് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളിൽ നിന്ന് അന്യായമായി തടവിലിടപ്പെട്ട ആളുകളെ മോചിപ്പിക്കണ്ട. തടവിലിടപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഖിബ്ല മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്തരം അവസ്ഥ അവർക്കുണ്ടെങ്കിൽ അവരും ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന ഷർത്ത് അവരുടെ മേൽ നിന്ന് ഒഴിവാക്കപ്പെടും. أو من كان في السفينة أو السيارة أو الطائرة إذا خشي خروج الوقت. هذا الذي السفينة كفل أو الطائرة طائرة بمعنى أو السيارة سيارة كار إذ لو كي الله يعني قال إذا خشي خروج الوقت അവന്റെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോകുമെന്ന് അവൻ ഭയന്നാൽ ഖിബ്ലക്ക് തിരിയൽ നിർബന്ധമില്ല. ഇത്തരം സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ രണ്ട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് നിബന്ധനകൾ. ഒന്നാമത്തെ നിബന്ധന ജമാഅക്ക് നിസ്കാരം തീർക്കാൻ കഴിയുന്ന അവസരം അവൻ ഉണ്ടെങ്കിൽ വാഹനത്തിൽ കയറുന്നതിന് മുൻപ് നിസ്കരിക്കണം. ഉദാഹരണത്തിന്, ഗോറ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വിമാനത്തിൽ കയറാൻ പോകുന്നത്. വിമാനം അവിടെ ലാൻഡ് ചെയ്യുക ഇഷാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഗോറും അസുറും നിസ്കരിക്കണം. പ്ലെയിനിലായിരിക്കുന്ന സമയത്ത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കും, അപ്പൊ തന്നെ നിസ്കരിക്കണോ? വേണ്ട. ഇഷാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്ലെയിനിൽ നടക്കും. അപ്പോൾ മഗ്‌രിബ് ഇഷായിലേക്ക് ചേർത്ത് നിസ്കരിക്കണം. ശരി, ഇഷാ ബാങ്ക് കൊടുത്താലും ഇഷായിന്റെ സമയം കഴിഞ്ഞാലും പ്ലെയിനിൽ താഴത്ത് ഇറങ്ങില്ലെങ്കിലോ? അപ്പോൾ പ്ലെയിനിൽ നിന്ന് നിസ്കരിക്കും. എന്താണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് ചോദിച്ചാൽ, സാധ്യമാകുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ സാധാരണ നിസ്കരിക്കാൻ, അങ്ങനെ നിസ്കരിക്കാൻ സാധിക്കണം. അത് കഴിയില്ല എന്ന് ഉറപ്പായാൽ മാത്രമേ ഈ പറഞ്ഞ നിയമങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത്തെ നിബന്ധന അല്ല യതമക്കനമിൻ ഇസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിയാൻ അവന് സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഉദാഹരണത്തിന് ചില പ്ലെയിനുകളിൽ ഖിബ്ല അവർ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോ കാറ് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് അവന് നിസ്കരിക്കാൻ പറ്റും, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ അവന് സാധിക്കും. അങ്ങനെ ഒരു അവസരം അവനുണ്ട് എങ്കിൽ ഖിബ്ലക്ക് നേരെ തന്നെ തിരിയണം. ചിലപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ചില ആളുകൾ തീരെ അശ്രദ്ധ കാണിക്കുന്നത് കാണും. ചില സ്റ്റേഷനുകളിൽ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ നിർത്തുന്ന അവൻ അറിയാം, എന്നാലും അവൻ ട്രെയിനിൽ ഇരുന്ന് എങ്ങോട്ടൊന്നും ഇല്ലാതെ നിസ്കരിക്കും. അവന് സാധിക്കുമെങ്കിൽ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് 5-10 മിനിറ്റ് നിർത്തുമെങ്കിൽ ഖിബ്ല നോക്കുക. ഖിബ്ല നോക്കൽ എളുപ്പമാണ്, സൂര്യൻ നോക്കിയാൽ ഖിബ്ല കിട്ടും. ഇൻഷാല്ലാഹ് നമ്മൾ ഇതിൽ പറയും. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കണം. അപ്പൊ സാധ്യമാകുമെങ്കിൽ ഈ രണ്ട് നിബന്ധന പാലിക്കണം. ഒന്ന്, നിസ്കാരം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് വരണം. അതാണ് ശേഖ് ഇവിടെ പറഞ്ഞത് ഇത് അഹുഷിയ ഹുറൂജുൽ വഖ്ത്, സമയം പുറത്തു പോകുന്നു പേടിച്ചാൽ മാത്രമേ ഇത് അനുവദനീയാവൂ. രണ്ട്, ഖിബ്ലക്ക് തിരിയുക എന്നത് അവന് സാധ്യമാകാത്ത അവസ്ഥ ഉണ്ടാകണം, അത് ഉറപ്പാവണം. ഈ രണ്ട് കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് വഅമ്മൻ കാന യുസല്ലി നാഫിലതൻ ഔ വിത്റൻ, വിത്ര നിസ്കാരം അതല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രാതിബത്തായ സുന്നത്തുകൾ, നിസ്കാരത്തിന് തൊട്ട് മുൻപും ശേഷവുമുള്ള സുന്നത്തുകൾ അവന് നിസ്കരിക്കേണ്ടതില്ല. ഏതൊഴികെ സുബ്ഹയുടെ മുൻപുള്ള, ഫജറിന് മുൻപുള്ള 2 റക്അത്ത് ഒഴികെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നു. ബാക്കി ദുഹാ നിസ്കാരം നിസ്കരിക്കാം. മുത്തലഖായ സുന്നത്തുകൾ, വെറുതെ നമുക്ക് നിസ്കരിക്കണം തോന്നിയാൽ നിസ്കരിക്കാം. അതുപോലെ തന്നെ വിത്ര നിസ്കാരം നിസ്കരിക്കാം, രാത്രി നിസ്കാരം നിസ്കരിക്കാം. ഇതൊക്കെ യാത്രക്കാരൻ നിസ്കരിക്കൽ അനുവദനീയമായ നിസ്കാരമാണ്. എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, ശരിയായ അഭിപ്രായം എന്ന് മനസ്സിലാക്കുന്നത്, അല്ലാഹു അലം, റാത്തിബ നിസ്കാരം, റവാത്തിബുകൾ, സുബ്ഹയുടെ റാത്തിബ് ഒഴികെ ബാക്കിയുള്ള നിസ്കരിക്കേണ്ടതില്ല. അവന് പ്രതിഫലം ഉണ്ടായിരിക്കും, അത് അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അവൻ നാട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവന് യാത്രയിൽ അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. وَعَمَّنْ كَانَ يُصَلِّي نَافِلَةً أَوْ وِتْرًا سُنَّةَ نِسْكَارَ نِسْكَرِكُنَّمَنِ وَهُوَ يَسِيرُ رَاكِبًا دَابَّةً أَوْ غَيْرَهَا أَوَنْ وَاهَنَتِّنِ بُرَتَّانِ لِكِنَّدِ يَنْجِلْ وَاهَنَتِّنِ مُقَلِي لَعَنِ يَنْجِلْ قِبْلَكِ نَيْرَةِ رِيَلْ فَرَبَدَّمِ اللَّهِ. ഇല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ട് ഷർത്തുണ്ട്, സമയം പോകുമെന്ന് പേടിക്കണം. ആ രണ്ടാമത്തെ കാര്യം, ആ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ഖിബ്ലക്ക് തിരിയാൻ സാധിക്കില്ല എന്ന ഉറപ്പ് വരണം. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിന് ഇത് വേണ്ട. സുന്നത്ത് നിസ്കാരം യാത്രക്കാരനാണ് എങ്കിൽ, വാഹനത്തിന് പുറത്താണ് അവനുള്ളത് എങ്കിൽ, വാഹനത്തിന്റെ മുകളിലാണ് എങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ഖിബ്ലക്ക് നേരെ തിരിയുക എന്നത് അവന്റെ മേൽ നിന്ന് ഒഴിവാക്കും. അപ്പൊ നമുക്ക് കാറിൽ യാത്ര ചെയ്യാൻ, നാം കാറിൽ യാത്ര പോയി വലിയ ദൂരത്തേക്ക് യാത്ര പോകണം, എറണാകുളത്തേക്ക് പോകണം, പണ്ടിട്ടുള്ളിൽ ഇരുന്ന് ഗുഹ നിസ്കരിക്കാം, ബസ്സിലിരുന്ന് നിസ്കരിക്കാം, ട്രെയിനിലിരുന്ന് നിസ്കരിക്കാം, ഖിബ്ലക്ക് നേരെ തിരിയേണ്ടതില്ല, ഇരുന്ന് നിസ്കരിക്കാം, നിൽക്കൽ പോലും നിർബന്ധമില്ല. എന്നാൽ നാട്ടുകാരനാണെങ്കിലോ, ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ട് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കോഴിക്കോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നിസ്കരിക്കൽ എന്നത് തന്നെയാണ്. അപ്പൊ വണ്ടി വേണമെങ്കിൽ ഖിബ്ലക്ക് നേരെ തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാം. വണ്ടി ഓടിക്കൊണ്ടിരിക്കെ ഖിബ്ലക്കല്ലാതെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് നാട്ടുകാരനായിരിക്കേ പറ്റില്ല, യാത്രക്കാരനായിരിക്കെ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലാ റാഹിലതിഹി ഹൈതു തവജ്ജഹത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനത്തിന് പുറത്ത് അതിന്റെ മുകളിൽ അതെങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫഇദ അറാദൽ ഫരീദത നസല ഫസ്തഖ്ബല ഖിബ്ല, അവിടുന്ന് ഫർദ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഇറങ്ങും, ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. ഈ ഹദീസാണ് അതിനുള്ള തെളിവ്.
ويستحب له اذا امكن ان يستقبل بها القبلة عند تكبيرة الاحرام ثم يتجه بها حيث كانت وجهته.
അവന് സാധിക്കുമെങ്കിൽ വാഹനത്തിന് പുറത്തായിരിക്കുന്ന സന്ദർഭത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഖിബ്ലക്ക് നേരെയാകുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക എന്നത് സുന്നത്താണ്. ഇപ്പൊ ഞാൻ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വളവൊക്കെ എടുക്കുന്നുണ്ട്. ഖിബ്ലക്ക് നേരെയാകുന്ന സന്ദർഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും, പിന്നെ വണ്ടി എങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല. ഇത് ഏത് നിസ്കാരത്തിലാണ്? സുന്നത്ത് നിസ്കാരത്തിൽ. സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യൽ അത് സുന്നത്താണ്, വാജിബല്ല. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് എന്തായാലും ഖിബ്ലക്ക് നേരെ തിരിച്ചു വെച്ചിട്ടേ സുന്നത്ത് നിസ്കാരം ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയില്ല, നിർബന്ധമില്ല, സുന്നത്താണ്. നിർബന്ധമില്ല, സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ വാഹനം എങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പമില്ല. സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ
ويجب على كل من كان مشاهدا للكعبة ان يستقبل عنها ان يستقبل عينها
كعبة നേരിട്ട് കൺമുന്നിൽ കാണുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള അനുഗ്രഹം നൽകുമാറാകട്ടെ. കഅബ നേരിട്ട് കൺമുന്നിൽ കാണുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം കഅബയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. അത് ഒരു ചാണോ മുഴമോ പോലും അങ്ങോട്ട് കൂടി മാറാൻ പാടില്ല. ചില ആളുകൾ കഅബയുടെ അടുക്കൽ പോയാൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കലില്ല. കഅബയുടെ അടുക്കൽ പോയി ചിലപ്പോൾ കുറച്ച് ചിരിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിക്കാതെ നിൽക്കും. ഏതാണ്ട് അവിടെയുള്ള ടൈൽസൊക്കെ കൃത്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത്, കബിലൊക്കെ നേരെ തന്നെയാണ്, ടൈൽസ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു. അപ്പോൾ കഅബയ്ക്ക് നേരെ അവന്റെ നേരെ മുന്നിൽ കഅബ ഇരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് മത്താഫിന്റെ മേലെ കുറച്ച് മുകളിലൂടെ തവാഫ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അവിടെ കയറിയാൽ അങ്ങനെ നിസ്കരിക്കരുത്, ഒപ്പമുള്ളവനെ കണ്ടത് നോക്ക്. അങ്ങനെയാവരുത്, നേരെ അവന്റെ നേരെ മുന്നിൽ കഅബയാകുന്ന രൂപത്തിൽ തന്നെ അതിനെ അഭിമുഖീകരിക്കണം. അതുപോലെ ചിലപ്പോ വല്ല ഉയരമുള്ള ഹോട്ടലിൽ താമസിച്ചാൽ ചിലപ്പോൾ കഅബ നേരെ കാണാൻ പറ്റും അല്ലെ, നിസ്കരിക്കുമ്പോ കഅബ നേരെ കാണാൻ പറ്റും. അത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം, കഅബയിലേക്ക് നേരെ തിരിയണം. അവിടെ ഖിബ്ലാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വെറുതെ നോക്കി വെക്കരുത്, ഒന്ന് നോക്കി ഉറപ്പുവരുത്തണം. ഖിബ്ലയിലേക്ക് നേരെ കൃത്യമായിട്ട് അങ്ങോട്ട് തിരിച്ചു വെച്ച പോലെ ആയിരിക്കണം.
വഅമ്മാ മൻ കാന ഗൈറ മുഷാഹിദിൻ ലഹാ ഫയസ്തഖ്ബിലു ജിഹതഹ.
എന്നാൽ കഅബ നേരെ കൺമുന്നിൽ കാണാത്തയാളാണെങ്കിൽ അവൻ കഅബയുടെ ദിശയിലേക്ക് തിരിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല. മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ളത്, അത് മദീനക്കാർക്ക് മശ്രിഖിനും മഗ്രിബിനും ഇടയിലാണ് ഖിബ്ല, പടിഞ്ഞാറിനും കിഴക്കിനും ഇടയിൽ.
മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല,
കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളത് ഖിബ്ലയാണ്, അതിലേക്ക് തിരിഞ്ഞാൽ ഖിബ്ലയാണ്. ഉദാഹരണത്തിന് ഇവിടെയാണ് ഖിബ്ല, നേരെ ഇങ്ങനെയാണ് ഖിബ്ല എന്ന് വിചാരിക്കും. ഞാൻ കുറച്ചിങ്ങനെ തിരിഞ്ഞാലോ, നിസ്കാരം ബാത്തിലാവുകയില്ല, നിസ്കാരം ബാത്തിലാവുകയില്ല. ഇത് കുറേ ഫിത്ന ഒഴിവാക്കി കിട്ടും. ചില ആൾക്കാരിൽ മസ്ജിദുകളിൽ ആൾക്കാർ തമ്മിൽ പ്രശ്നം, അവന് പുതിയ ഫോണായിട്ട് വരും, ഖിബ്ല നോക്കും, മസ്ജിദിന്റെ ഖിബ്ല തീരെ ഇങ്ങോട്ട് വളഞ്ഞിട്ടുണ്ടാവും, അപ്പൊ പ്രശ്നമായി, ഇവിടുത്തെ ഖിബ്ല ശരിയില്ല, നിസ്കാരം ശരിയാവില്ല. പറയേണ്ടതില്ല, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല, മഷിരത്തിനും മകരിബിലും ഇടയിലുള്ളത് ഖിബ്ലയാണ്. ഇതിന്റെ അർത്ഥം ഇതിൽ തീരെ അലസത കാണിക്കണമെന്നല്ല ഈ പറഞ്ഞത്, പക്ഷെ കുറച്ചൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവരുടെ നിസ്കാരം ബാത്തിലാവില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ ചില ആൾക്കാർ ചില വീട്ടിൽ പോയി നിസ്കരിക്കും, അപ്പോൾ ഖിബ്ല എവിടേക്കാണെന്ന്, അപ്പൊ അങ്ങനെ നിസ്കരിക്കും, നിസ്കരിച്ച് അവന് ചില വീട്ടിൽ നിന്ന് വീട്ടുകാരെ വന്നിട്ട് തീരെ ഒന്ന് വലത്തോട്ട് തിരിയണം എന്ന് പറയാം. അപ്പൊ ഇവിടെ നിസ്കാരം മടക്കേണ്ടതില്ല, ചെറിയ തിരിവാണ് അത്. ആ തിരുവെന്തല്ല, പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ് തെളിവ്. മാത്രമല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഖിബ്ല കിട്ടും രാവിലെയുള്ള സമയങ്ങളിൽ. പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുക, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഖിബ്ലയായി.
അപ്പൊ സൂര്യൻ രാവിലെ നോക്കിയാൽ മതി, രാവിലെ അവിടുന്നാണ് വരുന്നതെങ്കിൽ അപ്പുറത്ത് പടിഞ്ഞാറായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തിബിലയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് തിബില മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ഭാഗം കൂടി എടുത്തിട്ട് ആൾക്കാർ ഉറക്കം വരാതെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടി എടുത്തു കഴിഞ്ഞാൽ حكم الصلاة إلى غير الكعبة خطأ. അബദ്ധത്തിൽ ഖിബ്ലയിലേക്ക് അല്ലാതെ തിരിഞ്ഞ് നമസ്കരിച്ചാലുള്ള അതിന്റെ വിധി ചിലപ്പോ നമ്മൾ അറിയാതെ തെറ്റി നമസ്കരിച്ചേക്കാം. وإن صلى إلى غير القبلة ഒരാൾ ഖിബ്ലയിലേക്ക് അല്ലാതെ തിരിഞ്ഞ് നമസ്കരിച്ചു, കാരണം എന്ത്? ഇഖൈമിൻ, ആകെ മേഘം മൂടിയിട്ടുണ്ട്, അവന് ദിശ മനസ്സിലാകുന്നില്ല. ഔഗൈരി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്. ബഅദൽ ഇജ്തിഹാദ്, ബഅദ അൽ ഇജ്തിഹാദ് വത്തഹറി, പരമാവധി അവൻ ശ്രമിച്ചു നോക്കി, പരമാവധി അവൻ ശ്രദ്ധിച്ചു, എന്നിട്ട് അവൻ മനസ്സിലായതനുസരിച്ച് നിസ്കരിച്ചു, അവന് തെറ്റിപ്പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞേ ഇന്നിട്ട് നിസ്കരിക്കേണ്ടി ഇപ്പോട്ടാണ്. അവൻ പരിശ്രമിച്ചതിന് ശേഷമാണ് ചെയ്തത് എങ്കിൽ അവന്റെ മേൽ വീണ്ടും നിസ്കാരം മടക്കൽ നിർബന്ധമില്ല. അല്ല, നിസ്കാരം മടക്കേണ്ടതേ ഇല്ല, നിർബന്ധമില്ല എന്നല്ല, നിസ്കാരം മടക്കേണ്ട വേണ്ടില്ല. ഉദാഹരണത്തിന്, ഒരാൾ ഒരു നാട്ടിൽ പോയി, കുഫാറുകളുടെ നാടാണ്, കാഫിരികൾ മാത്രമേ ഉള്ളൂ, ഒരു മസ്ജിദ് പോലുമില്ല. അവൻ കുറെ ശ്രമിച്ചു നോക്കി ഖിബ്ല മനസ്സിലാക്കാൻ, ചിലപ്പോൾ അവന്റെ ഫോൺ എടുത്ത് ഖിബ്ല നോക്കി അതിൽ കണ്ട പ്രകാരം നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷമാണ് ആൾ വന്ന് പറഞ്ഞത് തെറ്റാണ്, അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, പരമാവധി ശ്രമിക്കണം, ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ആൾക്കാരോട് ചോദിക്കാം, മുസ്ലിങ്ങളോട് ചോദിക്കാം, വിശ്വസിക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അതുപോലെ സൂര്യൻ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം ഇജ്തിഹാദ്, പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ആ സ്ഥലം ഖിബ്ല മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥലമായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളെ കുറച്ച് ദൂരത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു മസ്ജിദ് ഉണ്ട്, അവിടെ ഇജ്തിഹാദ് പറ്റുമോ? ഇല്ല. അവിടെ ആ മസ്ജിദിൽ പോയിട്ട് ഖിബ്ല നോക്കണം, ഖിബ്ല നോക്കി നിസ്കരിക്കണം. അവിടെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, മഹാറിബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മെഹ്റാബുകൾ എന്ന് ഉയരത്തിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ, ഈ വെച്ചത് നോക്കി ഖിബ്ല മനസ്സിലാക്കി നിസ്കരിക്കണം. എവിടെയെങ്കിലും പോയി ഖിബ്ല കിട്ടുന്നില്ലെങ്കിൽ മസ്ജിദ് ഉണ്ടോ എന്ന് അന്വേഷിക്കാം, മസ്ജിദ് ഉണ്ടെങ്കിൽ മസ്ജിദിൽ പോയി ഖിബ്ല മനസ്സിലാക്കി നിസ്കരിക്കണം. ഞാൻ അപ്പൊ ഈ പറഞ്ഞ പരിശ്രമം അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, ഒരു മസ്ജിദില്ല, മുസ്ലിമീങ്ങളുടെ നാടല്ല, അവൻ ശ്രമിച്ചു നിസ്കരിച്ചു തെറ്റിപ്പോയി. പിന്നെ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അമർ ഇബ്നു റബീഉ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതഗയ്യമതിസ് സമാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമായിരുന്നു, അപ്പോൾ ആകാശം മേഘാവൃതമായി. അങ്ങനെ വഅശ്കലത അലൈനൽ ഖിബ്ല, ഞങ്ങൾക്ക് ഖിബ്ല മനസ്സിലാകാതെ വന്നു. ഫസല്ലൈന, അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു, ഏതാണ്ട് ഒരു ധാരണ വെച്ച് നിസ്കരിച്ചു. ഹദീസിൽ ചിലടത്ത് കാണാം, കുല്ലുൻ അലാ ഹിദ, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു. കാരണം എന്താണ്? ഇവൻ പറയുന്നത് ഖിബ്ല അങ്ങണ്ടാണ്, വേറൊരുത്തം പറയുന്നത് ഖിബ്ല അങ്ങണ്ടാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസമായി. പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടുപേര് ഖിബ്ലയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, ജമാഅത്ത് പാടില്ല. ഞാൻ പറയാൻ ഖിബ്ല അങ്ങോട്ടാണ്, ഇത് പറയാൻ ഖിബ്ല അങ്ങോട്ടാണ്, അപ്പൊ ഞാൻ അങ്ങോട്ടും നിങ്ങൾ ഇങ്ങോട്ടും പോയി നിസ്കരിക്കരുത്, ജമാഅത്തായിട്ട് തിരിഞ്ഞും തിരിഞ്ഞും നിസ്കരിക്കരുത്. ഓരോരുത്തർ, കാരണം എന്താ? എന്റെ അഭിപ്രായ പ്രകാരം ഇവന്റെ നിസ്കാരം തെറ്റാണ്, അവന്റെ അഭിപ്രായ പ്രകാരം ഇന്റെ നിസ്കാരം തെറ്റാണ്. അത്തരം സന്ദർഭങ്ങളിൽ നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുടരാൻ പാടില്ല. അപ്പൊ ഓരോരുത്തരും വെവ്വേറെ നിസ്കരിച്ചു. ഞങ്ങൾ ഒരു അലം, ഒരു അടയാളം വെച്ചു. ഓരോരുത്തരും നിസ്കരിച്ച സ്ഥലത്തേക്ക് ഒരു അടയാളം വരച്ചു വെച്ചു. രാവിലെയായി, മേഘമൊക്കെ തെളിഞ്ഞു, ആകാശം തെളിഞ്ഞപ്പോൾ മനസ്സിലായി പലരും നിസ്കരിച്ചത് തെറ്റായ ദിശയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ ആ സന്ദർഭത്തിലാണ് ഖുർആനിൽ ആയത്ത് അവതരിച്ചത്, ഐനമാ തുവല്ലു വുജൂഹക്കും ഫതമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തിരുവചനമുണ്ട്, മുഖമുണ്ട് എന്ന് ആയത്ത് അവതരിച്ചത് അപ്പോഴാണ്. അതായത് തെറ്റിയിട്ട് സാധിക്കാതെ വന്നിട്ട് ഒരാൾ കിബ്ലക്ക് തെറ്റിസ്കരിക്കാൻ പേടിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വതആല എവിടേക്ക് തിരിഞ്ഞു വിളിച്ചാലും കേൾക്കുന്നവനാണ്, എങ്ങനെ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും അവൻ കേൾക്കുന്നവനാണ്. ഒരാൾ പരിശ്രമത്തിന് ശേഷം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, എന്നാൽ പരിശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ ഇജ്തിഹാദില്ലാതെ ഒരു ചോദ്യം പോലും ഇല്ലാതെ നിസ്കരിച്ചിട്ട് പിന്നെ തെറ്റിയാലോ? ആ നിസ്കാരം മടക്കണോ? വേണ്ടേ, മടക്കണം. നിസ്കാരം എന്തായാലും മടക്കണം. അവൻ അന്വേഷിക്കാൻ വഴികൾ ഉണ്ടായിട്ട് അന്വേഷിക്കാതെയാണ് നിസ്കരിച്ചത് എങ്കിൽ നിസ്കാരം മടക്കണം. അതിൽ അതിന് പിന്നെ വക്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായതെങ്കിലും നിസ്കാരം മടക്കണം. വക്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് എങ്കിലും നിസ്കാരം മടക്കണം. വഇദാ ജാഅഹു മൻ യസിഖു ബിഹി വഹു യുസല്ലി, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് വിശ്വാസമുള്ള ഒരാൾ വന്നു, എന്നിട്ട് അവനോട് പറഞ്ഞു നീ നിസ്കരിക്കുന്നിടത്തേക്കല്ല ഖിബ്ലയുള്ളത്, ഖിബ്ല ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ, യുബാദിറു ഇല ഇസ്തിഖ്ബാലിഹ, അവൻ ഖിബ്ലക്ക് തിരിഞ്ഞു നിൽക്കണം. വസലാതുഹു സഹീഹ, അവന്റെ നിസ്കാരം ശരിയാണ്. എന്ത് ചെയ്യേണ്ടതില്ല? നിസ്കാരം കഴിയിക്കണ്ട. ചില പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെ. വീട്ടില് ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു, വീട്ടുകാരൻ വന്നിട്ട് ഖിബ്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയ്യേക്കും, കൈയ്യേക്കേണ്ട കാര്യമില്ല. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാൽ മതി, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാൽ മതി. തെളിവെന്നാണ്? എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസായിരിക്കും അല്ലേ. ആദ്യമായിട്ട് ഖിബ്ല മാറിയ സന്ദർഭത്തിൽ മസ്ജിദ് ഖുബ നിസ്കരിക്കുന്ന ആളുകളോട് ഒരാൾ വന്ന് പറയും ഖിബ്ല മാറിയിട്ടുണ്ട്, അപ്പൊ എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. ബൈത്തുൽ മഖ്ദിസിലേക്കാണ് അവർ തിരിഞ്ഞു നിസ്കരിച്ചത്. ആ നിസ്കാരത്തിൽ തന്നെ അവർ തിരിഞ്ഞു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പോൾ വിശ്വസിക്കാവുന്ന ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞാൽ തിരിയാം. നമുക്ക് തന്നെ അറിയാം, അവനും അറിയില്ല, നമ്മളും ഒരുപോലെയാണ്, അവനും ഒരുപോലെയാണ് എന്ന് മനസ്സിലായാലോ? ഞാനും വേറെ ആൾ യാത്ര ചെയ്തു, ഞാൻ നിസ്കരിക്കാൻ തുടങ്ങി, എന്നെ കൊണ്ട് ആവാവുന്ന രൂപത്തിൽ ഞാൻ നോക്കിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഇവൻ ഒന്നുമൊക്കെ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവന് തോന്നി ഇവൻ എങ്ങനെ, അപ്പൊ ഇവൻ വന്ന് പറഞ്ഞാലോ? അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, അവൻ വിശ്വാസമുള്ള ഒരാൾ വന്ന് പറഞ്ഞാൽ ഇവല തിരിയണം, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ തിരിയേണ്ടതില്ല, അവൻ അവിടെ തന്നെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. ഇൻഷാല്ലാ കാമണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എടുക്കണം. പുസ്തകം തീർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സഹിക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസത്തിന് ബുദ്ധിമുട്ടതിന് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നതിന് അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം ബിസ്സവാബ്.